بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد، شيخ الإسلام ابن تيمية رحمه الله فدهت عند العقيدة الواسطية إننا ഇനി നമുക്ക് വായിക്കാനുള്ളത്, മുഅ്മിനുകൾ നാളെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണും, റുഇയത്തുല്ലാഹ് എന്ന വിഷയമാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നു, ഇതിന് അള്ളാഹുവിന്റെ കിതാബിലുള്ള തെളിവുകൾ, വഖൗലിഹി വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ. ഒന്നാമതായി സൂറത്തുൽ ഖിയാമയിലെ രണ്ടായത്തുകളാണ്. അള്ളാഹു മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞു, വുജൂഹുൻ ചില മുഖങ്ങൾ, യൗമ ഇദിൻ അന്നേ ദിവസം അഥവാ ഖിയാമത്ത് നാളിൽ ആയിരിക്കും, നാദിറത്തുൻ നദ്റത്തുള്ളതായിരിക്കും. നദ്റ ദബ്ബാദ്, നദ്റത്ത് എന്ന് പറഞ്ഞാൽ പ്രസന്നതയുള്ള മുഖം, സന്തോഷമുള്ള മുഖം. താരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ അയീൻ, അവരുടെ മുഖത്ത് സുഖത്തിന്റെ സന്തോഷം നിനക്ക് കാണാം എന്ന് അള്ളാഹു സ്വർഗവാസികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വുജൂഹുൻ, ആ ചില മുഖങ്ങൾ, യൗമ ഇദിൻ അന്നേ ദിവസം, നാദിറത്തുൻ പ്രസന്നതയുള്ളതാണ്, നല്ല സന്തോഷമുള്ളതാണ്. ഇലാ റബ്ബിഹ നാദിറത്തുൻ, വുജൂഹുൻ യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ, ആ മുഖങ്ങൾ ഇല റബ്ബിഹ അവയുടെ റബ്ബിലേക്ക്, നാദിറ ബില്ലാ, നേരത്തെ പറഞ്ഞത് ബാദ നാദിറത്തുൻ, ഇത് നാദിറത്തുൻ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും, ആ മുഖങ്ങൾ അവയുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് ഖുർആനിലെ വളരെ വ്യക്തമായ തെളിവാണ്. മുഅ്മിനുകൾ സ്വർഗത്തിൽ വച്ച് അവരുടെ റബ്ബിനെ കാണും എന്നത്. അടുത്തത് സൂറത്തു അൽ മുത്തഫിഫീനിൽ ആയത്താണ്. അല്ലാഹു പറയുന്നു, അലൽ അറായികി യൻദുറൂൻ, അലൽ അറായികി, അവർ അവരുടെ അരീക്കത്തുകളിൽ, അരീക എന്ന വാക്കിന്റെ ജമാണ്, ബഹുവചനമാണ് അറായിക്, അവരുടെ സ്വർഗത്തിലെ അതിവിശിഷ്ടമായ ഇരിപ്പിടങ്ങൾ, സ്വർഗത്തിലെ അവരുടെ അതിവിശിഷ്ടമായ സോഫകൾ, അതിൽ ഇരുന്നു കൊണ്ട്, യന്ദുറൂൻ അവർ നോക്കിക്കൊണ്ടിരിക്കും, അഥവാ അള്ളാഹുവിനെ അവർ നോക്കും. വഖൗലിഹി, അതുപോലെ സൂറത്തു യൂനുസിൽ അള്ളാഹു പറഞ്ഞു, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ലില്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ, ലില്ലദീന അഹ്സനു ഇഹ്സാൻ ചെയ്തവർ, എഹ്സാൻ ചെയ്തവർക്കുണ്ട് അൽ ഹുസ്ന, ഹുസ്ന എന്നാൽ ഏറ്റവും നല്ലത്, അഹ്സൻ എന്നാൽ ഏറ്റവും നല്ലത്, ഹുസ്ന എന്നാലും ഏറ്റവും നല്ലത്. ഇതാ രണ്ട് തമ്മിലെ വ്യത്യാസം. അഹ്സൻ മുദക്കറിനാണ് ഉപയോഗിക്കുക, അത് പുല്ലിംഗത്തിനാണ് ഉപയോഗിക്കുക. എന്നാൽ ഹുസ്ന എന്നത് അത് സ്ത്രീലിംഗത്തിനാണ് ഉപയോഗിക്കുക. അലില്ലദീന അഹ്സനു അൽ ഹുസ്ന, എഹ്സാൻ പ്രവർത്തിച്ചവർക്ക് അൽ ഹുസ്ന ഉണ്ട്, ഏറ്റവും നല്ലതുണ്ട്. ഹുസ്ന എന്നാൽ ഇവിടെ അർത്ഥം, ഉദ്ദേശം അൽ ജന്ന, സ്വർഗമുണ്ട്. വസിയാദ, കൂടുതലായി മറ്റൊന്നുമുണ്ട്, അതേതാണ്? അത് റുഇയത്തുല്ലാഹ്, അള്ളാഹുവിനെ കാണലാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഈ ആയത്തോതി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മുഅ്മിനുകൾക്ക് സ്വർഗത്തിൽ ഹുസ്ന ഉണ്ട്, അഥവാ ഏറ്റവും നല്ലതുണ്ട്. മുഅ്മിനുകൾക്ക് പരലോകത്ത് അൽ ഹുസ്ന, ഏറ്റവും നല്ലതുണ്ട്, അഥവാ സ്വർഗമുണ്ട്. വസിയാദ, അതിൽ കൂടുതലായത് ഒന്നുണ്ട്, അതെന്താണ്? റുഇയത്തു അല്ലാഹ് അസ്സ വജൽ, അല്ലാഹുവിനെ നോക്കിക്കാണുക എന്നതാണ്. നോക്കുക, ഈ ആയത്ത് ലില്ലദീന അഹ്സനു, ഇഹ്സാൻ ചെയ്തവർക്ക് ആണ് ഹുസ്ന ഉള്ളത്. എന്താണ് ഇഹ്സാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദു അല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യലാണ് എഹ്സാൻ. ഇനി അങ്ങനെ നിനക്ക് സാധിക്കുന്നില്ലേ, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ നീ അവനെ ഇബാദത്ത് ചെയ്യലാണ്. ഒന്നാമത്തേതാണ് കൂടുതൽ ഉന്നതമായ മർത്തബ. നീ റബ്ബിനെ കാണുന്നത് പോലെ അവനോടുള്ള മഹബ്ബത്തും അവനോടുള്ള ശഫഖത്തും കൊണ്ട് നീ അവനെ ഇബാദത്ത് ചെയ്യുക. അത്രത്തോളം നിനക്ക് എത്താൻ സാധിക്കുന്നില്ലേ, അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആ പേടിയോടെ നീ അവനെ ഇബാദത്ത് ചെയ്യുക. ഇത് ചെയ്തവർക്ക് ഇതാണ് ഇഹ്സാൻ. ഇത് ചെയ്തവർക്ക് നോക്കൂ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം. അള്ളാഹിനെ കാണാതെയാണ് അവരിങ്ങനെ ചെയ്തത്, അതിനുള്ള പ്രതിഫലം എന്താ? അള്ളാഹു അവർക്ക് അവരെ കാണിച്ചു കൊടുക്കും. അള്ളാഹുവിനെ കാണാതെ ഇബാദത്ത് ചെയ്ത് അവന്റെ അടിമകൾക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്താ? അള്ളാഹു അവർക്ക് അവനെ കാണിച്ചു കൊടുക്കും എന്നതാണ്. ലില്ലദീന അഹ്സനു അൽഹുസ്ന വസിയാദ വഖൗലിഹി. ഇനി നോക്കൂ അടുത്തത് സൂറത്തു കാഫിലാണ്. ലഹും മാ യശാഊന ഫീഹാ ولدينا مزيد سورة قافل الله برنو وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. അള്ളാഹു പറയുന്നു വഉസ്ലിഫത്തിൽ ജന്നത്തു, സ്വർഗം അടുത്തേക്ക് കൊണ്ടുവരപ്പെടും. ലിൽ മുത്തഖീന, തഖ്വയോടെ ജീവിച്ചവർക്ക്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക്, ഗൈറ ബഈദ്, ദൂരെയല്ലാതെ അടുത്തേക്ക് കൊണ്ടുവരും. ഹാദാ മാ തുഅദൂന, എന്നിട്ട് അവരോട് പറയപ്പെടും ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സ്വർഗം. ലികുല്ലി അവ്വാബിൻ ഹഫീദ്, എല്ലാ അവ്വാബിനും ഹഫീദിനും, അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിയവനാണ് അൽ അവ്വാബ്. ഹഫീദും, എന്നാൽ സൂക്ഷിച്ചവൻ, തഖ്വ പാലിച്ചവൻ. അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാകുന്നു ഇത് എന്ന് പറഞ്ഞ് അടുത്തേക്ക് കൊണ്ടുവരും. ഔസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയ അർറഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. ഗൈബിയായ നിലക്ക് കാണാതെ റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടവർക്ക്, വജാഅ ബിഖൽബിൻ മുനീബ്, മുനീബായ കൽബോടെ വന്നവൻ, അള്ളാഹുലേക്ക് കേദിച്ചു മടങ്ങുന്ന, അവനേക്ക് പേടിയോടെ തിരിച്ചുപോകുന്ന കൽബുമായി വന്നവനാണിത് ഈ സ്വർഗമുള്ളത്. അദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയ അർറഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ് ഉദ്ഖുലൂഹാ ബിസലാം. അവരോട് പറയപ്പെടും സമാധാനത്തോടെ നിങ്ങൾ കയറിക്കൊള്ളൂ. ഉദ്ഖുലൂഹ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്, അതാകുന്നു ഖുലൂദിന്റെ ദിവസം, ശാശ്വത ജീവിതത്തിന്റെ ദിവസം. പിന്നെ മരണമില്ല, അവിടുന്ന് പുറത്താക്കപ്പെടുകയില്ല. ലഹും മാ യശാഊന ഫീഹാ, ആ മഹാഭാഗ്യവാന്മാർക്ക് അവിടെ ഉണ്ടായിരിക്കും. മാ യശാഊൻ, അവരുദ്ദേശിക്കുന്നതെല്ലാം. എന്നിട്ടുള്ള പറഞ്ഞു വലദൈന മസീദ്, അതുകൂടാതെ നമ്മുടെ അരികിലുണ്ട് മസീദ്, കൂടുതലായതൊന്ന്. അതെന്താ? നേരത്തെ താഴത്തിൽ പറഞ്ഞ അതേ ജിയാദത്താണ്. النظر الى وجه الله سبحانه وتعالى, അല്ലാഹുവിന്റെ വജീലേക്ക് നോക്കുക, അവനവൻ കാണിച്ചു തരിക എന്നതാണ് ആ മസീദ്. അതാണ് നേരത്തെ ആയത്തിൽ പറഞ്ഞ സിയാദ. ഇവിടെ അല്ലാഹു പറഞ്ഞത് നോക്ക്, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, ഗൈബിയായ നിലക്ക് കാണാതെ റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടവനാണത്. കാണാതെ റബ്ബിനെ ഭയപ്പെട്ടവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹു അവനെ കാണിച്ചു കൊടുക്കും എന്നത്. എന്നിട്ട് ഇബ്നു നോക്കൂ, ഇത് ഇത് ഈ ആയത്തുകളെല്ലാം ഖുർആനിൽ നിന്ന് തന്നെയുള്ള തെളിവാണ് അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് മുഅ്മിനുകൾ കാണും എന്നതിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വേറെയും വന്നിട്ടുണ്ട് ഇൻഷാഅല്ലാഹ്. ഷൈഖുൽ ഇസ്ലാം അത് ഇനി പറയും. നിങ്ങൾ നോക്കൂ, ഈ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുഅ്മിനുകളോട് അല്ലാഹു ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത്? അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന, അല്ലാഹു എനി ഞങ്ങളുടെ മുഖങ്ങൾ അത് സന്തോഷമുള്ള, വെളുവെളുത്ത, പ്രസന്നതയുടെ മുഖങ്ങളാക്കി തന്നില്ലേ? നീ ഞങ്ങളുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് അവർ പറയും. അപ്പോൾ ഫയക്ഷിഫുൽ ഹിജാബ്, അള്ളാഹു അവന്റെ മുഖത്തിന് മുന്നിലുള്ള മറ നീക്കും. അപ്പോൾ മുഅ്മിനുകൾ എല്ലാവരും റബ്ബിനെ നോക്കിക്കാണും, അള്ളാഹുവിനെ കാണും, അവന്റെ വജ്ഹ് കാണും. നല്ല നിലാവുള്ള പതിനാലാമത്തെ രാവിൽ കാർമേഘങ്ങൾ ഇല്ലാത്ത രാത്രിയിൽ എങ്ങനെ ചന്ദ്രനെ എത്ര തെളിമയോടെ കാണുന്നുവോ അത്രയും തെളിമയോടെ പ്രയാസമേതുമില്ലാതെ റബ്ബിനെ കാണും. എന്നാൽ ചന്ദ്രനെ എത്ര തെളിഞ്ഞ നിലക്ക് കാണുന്നുവോ അങ്ങനെ തെളിഞ്ഞ നിലക്ക് റബ്ബിനെ മുഅ്മിനുകൾ കാണും എന്ന്. ആ സമയത്ത് അവർ സ്വർഗത്തിലുള്ള മുഴുവൻ സുഖങ്ങളും മറന്നുപോകും. കാരണം അതിനേക്കാളും അവർക്ക് മറ്റൊന്നും അതിനു മുകളിൽ ഇഷ്ടമുണ്ടായിരിക്കുകയില്ല. ഏറ്റവും അവർക്ക് ഇഷ്ടമുണ്ടാവുക അള്ളാഹുവിനെ കാണുക എന്നതായിരിക്കും. അതാണ് ഏറ്റവും വലിയ സുഖം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആയിലുള്ളതാണ് വഅസ്അലുക ലദ്ദത നദറി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖായിക ഫി ഗൈരി ദറാ മുദറത വലാ ഫിത്നത മുദില്ലത. അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇമാമായി ജനങ്ങൾക്ക് നിസ്കരിക്കും. നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ പറയും, നിങ്ങളുടെ നിസ്കാരം വളരെ ചുരുങ്ങിപ്പോയല്ലോ. അപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു പോലെ നിസ്കരിച്ചത്. അവിടുന്ന് ദുആ ചെയ്ത ദുആ ചെയ്തിട്ടാണ് ഞാൻ നിസ്കരിച്ചത്. എന്നിട്ട് അമ്മാർ റളിയല്ലാഹു അൻഹു ആ ദുആ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ആ ദുആയിലുള്ള ഭാഗമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിസ്കാരത്തിൽ സുജൂദിൽ ദുആ ചെയ്യാം. സുജൂദിൽ ഇമാമിൻ്റെ കൂടെ ആണെങ്കിൽ ഇമാം സുജൂദിലുള്ള അത്ര അല്ലേ നമുക്ക് പറ്റുള്ളൂ. അതുപോലെ എന്നാൽ സുന്നത്ത് നിസ്കാരത്തിൽ ധാരാളമായി ദുആ ചെയ്യാം. അതുപോലെ അത്തഹിയാത്തിൽ സലാം വിട്ടുന്നതിന് മുമ്പ് ഫർദായ നിസ്കാരത്തിൽ ആ സമയത്തുള്ള ദുആ സലാം വിട്ടുന്നതിന് മുമ്പുള്ള ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ്. ആ സമയത്തുള്ള ദുആ ആണിത്. اللهم بعلمك الغيب وقدرتك على الخلق احيني اذا كانت الحياه خيرا لي وتوفني اذا كانت الوفاه خيرا لي واسالك خشيتك في الغيب والشهاده وكلمه الحق في الغضب والرضا والقصد في الفقر والغنى واسالك لذه النظر الى وجهك والشوق الى لقائك في غير ضراء مضره ولا فتنه مضله واسالك نعيما لا ينفد وقرة عين لا تنقطع وأسألك الرضا بعد القضاء وأسألك برد العيش بعد الموت اللهم زيننا بزينة الإيمان وجعلنا هداة مهتدين. رسول الله صلى الله عليه وسلم دعاء جيد اللهم بعلمك الغيب الله يعني عند غيبي آية علم عند يعني نورك وديكنه وقدرتك على الخلق عند بربك مروا ميل الله عند قريب عند يعني نورك وديكنه അഹീനീ ഇതാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി ജീവിതം എനിക്ക് നന്മയായിടത്തോളം കാലം നീ എന്നെ ജീവിപ്പിക്കണമേ. അതോ ഫനി ഇതാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ. വഅസ്അലുക അഹീനീ ഇതാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതോ ഫനി ഇതാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി വഅസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ ഗൈബിലും ഷഹാദത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും നിന്നോടുള്ള ഹശിയത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആളുകൾ കാണുന്ന സമയത്തും കാണാത്ത സമയത്തും ഒക്കെ നിന്നെ പേടിയുണ്ടാവാൻ ഉള്ള തൗഫീഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക ഹശിയതക ഫിൽ ഗൈബി വശഹാദ വകലിമത്തുൽ ഹഖ് ഫിൽ ഗളബി വർറിദ. ദേഷ്യം പിടിച്ചാലും തൃപ്തിയുള്ളപ്പോഴും ദേഷ്യമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും ഹഖായത് മാത്രം പറയാൻ കലിമത്തുൽ ഹഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക കലിമത്തുൽ ഹഖ് في الغضب والرضا والقصد في الفقر والغنى ദാരിദ്ര്യമുള്ളപ്പോഴും സമ്പത്തുള്ളപ്പോഴും ഖസ്ദ് മിതമായ സ്വഭാവം ഞാൻ നിന്നോട് ചോദിക്കും. കൂടുതലുണ്ടായ ദൂർത്തടിക്കുക കുറഞ്ഞുപോയ പിഴുക്കുക രണ്ടുമല്ല രണ്ടിലും മിതത്വം ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്റെ വജ്ഹിലേക്ക് നോക്കിക്കൊണ്ടുള്ള ലജ്ജ നിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ആ രുചി അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്റെ വജുഹ് നോക്കി ആസ്വദിക്കാനുള്ള തൗഫീഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്നെ കാണാനുള്ള ഷൗഖ് ആഗ്രഹം അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. പണ്ഡിതന്മാർ പറയുന്നു, ഇത് ഒരാൾക്ക് ഉണ്ടായാൽ അയാളുടെ ജീവിതം നന്നായി. കാരണം ജീവിക്കുന്ന എന്തിനാ? അള്ളാഹിനെ കാണാനാണ്, റബ്ബിനെ കണ്ടുമുട്ടാനാണ്. റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം കൊണ്ട് ജീവിക്കുന്നവൻ അവന്റെ ജീവിതത്തിലുള്ള ആഗ്രഹം അതാണ്. അതങ്ങനെ അള്ളാഹിനെ ധിക്കരിക്കാൻ കഴിയും? ജീവിക്കുന്നതിന് അള്ളാഹിനെ കാണാനാണ്. വശൗഖ ഇലാ ലിഖായിക ഫീ ഗൈരി ദറാഅ മുദറത വലാ ഫിത്നത മുദില്ലത. നിന്നെ കാണാനുള്ള ആഗ്രഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്തിനും ചില ആളുകൾ മരിക്കാൻ ആഗ്രഹിക്കും, ദുനിയാവിൽ വല്ല പ്രയാസമുള്ളതുകൊണ്ട്. അങ്ങനെയല്ല, ദുനിയാവിലൊരു പ്രയാസവും കാരണമായിട്ടല്ലാതെ, വല ഫിത്നത്തിൻ മുദില്ലത്തിൻ, പിഴപ്പിച്ചു കളയുന്ന വല്ല പരീക്ഷണവും കാരണത്താലല്ലാതെ, ഇതൊക്കെ ഉണ്ടായാൽ ആളുകൾ മരിച്ച് അള്ളാഹുന്റെ അടുത്തേക്ക് ചെല്ലാൻ ആഗ്രഹിക്കും. അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ ജീവിതത്തിൽ സന്തോഷമുള്ളപ്പം തന്നെ അത് ചോദിക്കുന്നു. അള്ളാഹുവെ, തീർന്നു പോകാത്ത നിഅമത്ത്, സുഖം, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഖുറത ഐനി ലാ തൻഖത, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത കൺകുളിർമ, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക റിദാ ബഅദൽ ഖദാ, നിന്റെ വിധി വന്നാൽ പിന്നെ അതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ്, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക ബർദൽ ഐശി ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ബർദുൽ ഐഷ്, സുഖകരമായ ജീവിതം, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുമ്മ ജഅൽന ബിസീനത്തിൽ ഈമാൻ, അള്ളാഹുവെ നീ ഞങ്ങളെ ഈമാൻ കൊണ്ട്, ഈമാനിന്റെ അലങ്കാരം കൊണ്ട് അലങ്കരിക്കണമേ. വജാൽന ഹുദാത മുഹ്തദീൻ, നീ ഞങ്ങളെ ഹിദായത്തിലായവരും ഹിദായത്തിൽ ജനങ്ങളെ ഹിദായത്ത് കാണിച്ചു കൊടുക്കുന്നവരുമാക്കണമേ. ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ഒരു ദുആ. ഇതിൽ നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അവനെ കാണാനുള്ള ഷൗഖ് അത് ചോദിക്കുന്നു. നമ്മുടെ അള്ളാഹുവിന്റെ നബിമാർക്ക് അതിന് ജീവിച്ചവരാണ്, അതിനുവേണ്ടിയാണ് അവർ ജീവിച്ചത്, അള്ളാഹിനെ കാണാൻ. സാലിഹുകളായ നമ്മൾ, നല്ലവരായ മുൻഗാമികൾ അതിനാണ് ജീവിച്ചിട്ടുള്ളത്. കാരണം എന്താ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത് എന്താ? സ്വർഗത്തിലെത്തിയാൽ മുഅ്മിനുകൾ റബ്ബിനെ കണ്ടാൽ ബാക്കി മുഴുവൻ കാര്യങ്ങളും മറന്നുപോകും എന്ന് വന്നാൽ, അങ്ങനെ ആയാൽ അപ്പോ ഏറ്റവും വലുതേതാ? അള്ളാഹിനെ കാണുക. സ്വർഗത്തിലെ സുഖങ്ങളല്ല ഏറ്റവും വലുത്. ഏറ്റവും വലുതേതാ? അക്ബറു മത്ലൂബ്, ഏറ്റവും വലിയ ആഗ്രഹം, അത് യഥാർത്ഥത്തിൽ എന്തായിരിക്കണം? അള്ളാഹിനെ കാണുക. കാരണം അതാണ് ഏറ്റവും വലിയ സുഖം. ഏറ്റവും ഖൈറായതല്ലേ ബുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുക? ഒരു ഖൈറുണ്ട്, അതിനേക്കാൾ വലിയൊരു ഖൈറുണ്ട്. ആക്കിലുള്ള ഒരാൾ ഏതാണ് ആഗ്രഹിച്ച? ഏറ്റവും വലിയ ഖൈറാണ്, സംശയമല്ല. അപ്പൊ ഏറ്റവും വലിയ മത്ലൂബ്, ഏറ്റവും വലിയ ആഗ്രഹം അതേതാണ്? അന്നദറു ഇല വജ്ഹില്ലാ, അള്ളാഹുവിനെ കാണുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയ സുഖം, അതാണ് ഏറ്റവും വലിയ മുഅ്മിനിന്റെ ആഗ്രഹം, അതാകുന്നു. ഇത് ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉറപ്പിച്ചു തന്നാൽ ആഗ്രഹമാണ് നബി ചോദിക്കുന്നത്. വശൗഖ ഇലാ ലിഖായിക്, നിന്നെ കാണാനുള്ള ഷൗഖ്, ആഗ്രഹം. നമ്മെ പടച്ചു പരിപാലിച്ചിട്ടുള്ള ഉമ്മയുടെ വയറ്റിലായത് മുതൽ അല്ല, അതിനു മുമ്പേ നമുക്കെല്ലാമെല്ലാം നൽകിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല, അവൻ തരാത്ത എന്ത് നിഅമത്താണ് നമ്മുടെ കയ്യിലുള്ളത്? വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് സുഖവും അല്ലാഹു തന്നതാണ്. നമുക്ക് ദുനിയാവിൽ ഒരു ഒരു പത്ത് റുപ്യ പേന ഒരാൾ നമുക്ക് തന്നാലും നമുക്ക് അയാളോടൊരു ചായ ഉണ്ടാവും, വളരെ ചെറിയൊരു ഉപകാരം. ഒരു മനുഷ്യൻ നമ്മളെ നേരെ നീട്ടി തന്നാൽ അയാളോട് നമുക്ക് മനസ്സിൽ, അയാളോടൊരു മെയിൽ, ഒരു ചായ്, ഒരു താല്പര്യം, ഒരിഷ്ടം തോന്നും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുനോട് നമുക്ക് എത്ര ഹുബ്ബുവാണ്. ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين امنوا اشد حبا لله. مؤمنുകൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. സുബ്ഹാനഹു വതആല, അല്ലാഹു നോക്കും, അവൻ നിഅമത്തുകളെല്ലാം ചൊരിയുകയും എന്നിട്ട് ആ നിഅമത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഖുർആനിൽ. എന്തിനു വേണ്ടിയാ? നമ്മൾ അവനെ സ്നേഹിക്കാൻ. അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നു എന്തിന്? അവനെ സ്നേഹിക്കാൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നു അവനെ നാം സ്നേഹിക്കാൻ. അവൻ നിഅമത്തുകൾ തന്നുകൊണ്ടേയിരിക്കുന്നു, നീ അവനെ സ്നേഹിക്കാൻ. എന്നിട്ട് പാപങ്ങളുമായി നീ അവനിൽ നിന്ന് അകന്നു പോവുകയോ? എന്തൊരു നന്ദികടൻ! ഇതെത്ര മോശമായ പ്രവർത്തനമാണ്! അല്ലാഹുവിൽ നിന്ന് നിഅമത്തുകൾ നിനക്ക് നേരെ താഴേക്കിറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, എന്നിട്ട് അവനിലേക്ക് തിരിച്ചു പോകുന്നത്, മുകളിലേക്ക് കയറിപ്പോകുന്നത് മാസിയത്തുകളോ, തെറ്റുകളും പാപങ്ങളും? ഇതെങ്ങനെ ശരിയാവും? അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്ത തെറ്റുകളുടെ പേരിൽ ആളുകളെ പെട്ടെന്ന് പിടിക്കുന്നില്ല, മാപ്പ് കൊടുക്കുന്നു, വിട്ടുകൊടുക്കുന്നു, അവന് തൗബ മനസ്സിലിട്ടു കൊടുക്കുന്നു. എന്നിട്ട് അവൻ തൗബ ചെയ്താൽ അതാ അല്ലാഹു ഏറെ സന്തോഷിക്കുന്നു. തൗബക്ക് തൗഫീഖ് എന്നതാ അല്ലാഹു. സ്വർഗവും നരകവും ഉണ്ട്, അവൻ പടച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ നബിമാരെ അയച്ചിരിക്കുന്നു, ഇതാ ഇങ്ങനെ സ്വർഗം നേരെ കൊണ്ടെന്ന് പറഞ്ഞു തരാൻ, അതിലേക്ക് സ്വർഗത്തിൽ എത്തിക്കാനുള്ള മാർഗം, എത്താനുള്ള മാർഗങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ, നരകത്തിൽ എത്തിപ്പെടാതിരിക്കാനുള്ള വഴികൾ ഇതാണെന്ന് പറഞ്ഞു തരാൻ, എന്നിട്ടോ അല്ലാഹു അത് പ്രവർത്തിക്കാനുള്ള കഴിവ് നമുക്ക് തന്നു. നമുക്ക് കണ്ണുകളും നമ്മുടെ ശരീരവും അതുപോലെ സൗകര്യങ്ങളും അല്ലാഹു ഏർപ്പെടുത്തി തന്നു. അവന് നാം രണ്ട് കണ്ണുകളും അതുപോലെ ഒരു നാവും രണ്ട് ചുണ്ടുകളും കൊടുത്തില്ലേ? വഹദൈനാഹു നജ്ദൈൻ, എന്നിട്ട് രണ്ട് മാർഗങ്ങൾ നാം അവന് കാണിച്ചു കൊടുത്തില്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല താഅത്ത് പഠിപ്പിക്കുകയും അത് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യുകയും എന്നിട്ട് ചെയ്താൽ അത് സ്വീകരിക്കുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സ്വർഗത്തിലേക്ക് വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ് സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം, തീർന്നില്ല. എന്നിട്ട് ഇതാ ഓരോ രാത്രിയിലും അല്ലാഹു ഭൂമിയോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് വിളിക്കുന്നു. മൻ യദ്ഉനി ഫഅസ്തജീബ ലഹ വമൻ യസ്അലുനി ഫഉതിയ വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹ. ആ ഹദീസ് വരുന്നുണ്ട് ഈ കിതാബിൽ ഇൻഷാഅല്ലാഹ്. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ അവന് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഞാൻ അവന് കൊടുത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകാം. അപ്പൊ ഈ റബ്ബിനെ കാണുക എന്നത് സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കാര്യമായിരിക്കും അത്! എത്ര വലിയ കാര്യമായിരിക്കും അള്ളാഹുവിനെ കണ്ണുകൾ കൊണ്ട് കാണുക എന്നത്! ഇതാണ് മുഅ്മിനുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ നൽകുക. ഇതിനെ നിഷേധിക്കുന്ന പിടച്ച കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിനെ കാണുക എന്നതും നിഷേധിക്കുന്നു, എന്നാൽ അഹ്ലു സുന്ന അത് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ലോകത്ത് ഒരാളും അള്ളാഹുവിനെ കണ്ടിട്ടില്ല, ഈ ലോകത്തും ഒരാളും അള്ളാഹുവിനെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. എന്നാൽ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു മുഅ്മിനുകൾക്ക് അതിനുള്ള കൂവത്ത് ശക്തി നൽകുന്നതാണ്. അങ്ങനെ മുഅ്മിനുകൾ അള്ളാഹുവിനെ കാണുന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഇതുവരെ ഈ ആയത്ത് വരെ ഖുർആനിൽ നിന്ന് അള്ളാഹുവിന്റെ സിഫത്തുകൾക്കുള്ള തെളിവുകളാണ് ഉദ്ധരിച്ചത്. അള്ളാഹുവിന്റെ സിഫത്തുകൾക്ക് അവന്റെ കിതാബിൽ നിന്നുള്ള തെളിവുകളാണ് ഇതുവരെ ഉദ്ധരിച്ചത്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വഹാദൽ ബാബു ഫീ കിതാബില്ലാഹി കസീറുൻ, വഹാദൽ ബാബു ഈ വിഷയം ഫീ കിതാബില്ലാഹി അള്ളാഹുവിന്റെ ഖുർആനിൽ കസീറുൻ ഒരുപാടുണ്ട്, കുറേയുണ്ട്. മൻ തദബ്ബറൽ ഖുർആന, ആരാണോ ഖുർആൻ തദബ്ബുർ നടത്തി ഉറ്റ ആലോചിക്കുന്നത്, നന്നായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഫാലിബൽ ഹുദ സന്മാർഗം തേടിക്കൊണ്ട്, ഫാലിബൽ ഹുദ മിൻഹു ആ ഖുർആനിൽ നിന്ന് സന്മാർഗം തേടിക്കൊണ്ട് ആരാണോ ഖുർആനിൽ നന്നായി ചിന്തിക്കുന്നത്, തബയ്യന ലഹു തരീഖുൽ ഹഖി, തബയ്യന ലഹു അവന് വ്യക്തമാകുന്നതാണ് തരീഖുൽ ഹഖ് ഹഖിന്റെ മാർഗം ഏതാണ്. നോക്കി ഇവിടെ ഇബ്നു തൈമിയ പറഞ്ഞ വാക്ക് വളരെ സൂക്ഷ്മതയുള്ള നല്ല വാക്കാണ്. റഹിമഹുല്ലാ, മൻ തദബ്ബറൽ ഖുർആന ഫാലിബൽ ഹുദ മിൻഹു തബയ്യന ലഹു തരീഖുൽ ഹഖ്. ഖുർആൻ ആരാണോ ഉറ്റാലോചിക്കുന്നത്, ഖുർആനിൽ നന്നായി അത് പഠിക്കുകയും പാരായണം ചെയ്യും അതിലുള്ള ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത്, അത് മാത്രം പോരാ, ഫാലിബൽ ഹുദ മിൻഹു നിയത്ത് നന്നായിരിക്കണം. നിയത്ത് എന്താ? സന്മാർഗത്തിലാകാനുള്ള ഉദ്ദേശത്തിൽ അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ആരോ, തബയ്യന ലഹു തരീഖുൽ ഹഖ്, അവന് ഹഖിന്റെ മാർഗം വെളിവാകുന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരുപാട് അള്ളാഹുവിന്റെ സിഫത്തുകൾ വന്നിരിക്കുന്നു. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, സുമ്മ സുന്നതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഫസ്സിറുൽ ഖുർആന വതുബയ്യിനുഹു വതദുല്ലു അലൈഹി വതുഅബ്ബിറു അൻ. സുമ്മ, പിന്നെ അള്ളാഹുവിന്റെ സിഫത്തുകൾ നാം മനസ്സിലാക്കേണ്ടത് ഏതിൽ നിന്നാണ്? സുന്നതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ നിന്ന്, അവിടുത്തെ ഹദീസുകളിൽ നിന്ന്. ഖുർആൻ സുന്നത്ത് എന്താണ് ചെയ്യുന്നത്? തുഫസ്സിറുൽ ഖുർആൻ, ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നു. ഖുർആന്റെ വ്യാഖ്യാനം എന്താണെന്ന് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. നേരത്തെ പറഞ്ഞ ആയത്തിലുള്ളതുപോലെ, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, എന്താണ് ഹുസ്ന, എന്താണ് സിയാദ, റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. സിയാദ സന്നാൽ അള്ളാഹിനെ കാണാനുള്ള തൗഫീഖാണ്. വതുബയ്യിനുഹു, ഖുർആനിനെ സുന്നത്ത് വിശദീകരിക്കുന്നുണ്ട്. ഏതുപോലെ, അഖിമിസ് സലാ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞു നിസ്കാരം നിലനിർത്തുക. എത്രയാണ് നിർബന്ധമായ നിസ്കാരം, ഏതൊക്കെ സമയത്താണ്, എത്ര റക്അത്തുകളാണ്, അതിന്റെ ഷുറൂത്ത് എന്തൊക്കെ, അതിന്റെ നിബന്ധനകൾ എന്തൊക്കെ, അതിന്റെ റുക്നുകൾ എന്തൊക്കെ, ഇതെല്ലാം കിട്ടുന്നത് ഏതിൽ നിന്നാണ്? സുന്നത്തിൽ നിന്നാണ്. അപ്പൊ ഖുർആനിനെ വിശദീകരിക്കുന്നു. വതദുല്ലു അലൈഹി, ഖുർആനിലേക്ക് നമുക്ക് ചൂണ്ടിക്കാട്ടി തരുന്നു ഹദീസ്. ഹദീസ് ഖുർആനിന്റെ വിശദീകരണം എന്താണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. ഖുർആന്റെ തഫ്സീറും ഖുർആനിന്റെ ബയാനും ഹദീസ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. തുഅബ്ബിറു അൻഹു എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വക്താവ് ആരാണ്? സുന്നത്താണ്. ഖുർആനിന്റെ വക്താവ്, അതിന്റെ സ്പോക്സ്മാൻ ആരാണ്? സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, അള്ളാഹു ഉദ്ദേശിച്ച തിന്നതാണ്, അള്ളാഹു പറഞ്ഞു തന്നത്, അള്ളാഹു നമ്മോട് നിർബന്ധമാക്കിയ തിന്നതാണ്. ഇങ്ങനെ സുന്നത്താണ് ഖുർആനിന്റെ തബീനും തഫ്സീറും അതുപോലെ തഅബീറും ഒക്കെ നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നാം മനസ്സിലാക്കണം, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും. وما وصف الرسول به ربه من الاحاديث الصحاح التي تلقاها اهل المعرفه بالقبول وجب الايمان بها كذلك. ابن تيميه പറയുന്നു, وما وصف الرسول به ربه, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെക്കുറിച്ച് എന്തൊക്കെ വസ്ഫ് ചെയ്തോ, അല്ലാഹുവിന്റെ ഏതൊക്കെ സിഫത്തുകൾ വിശേഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞോ, മിനൽ അഹാദീസ് സിഹാഹി, സഹീഹായ ഹദീസുകളിലൂടെ, റസൂലുള്ള പറഞ്ഞതായി സഹീഹായ ഹദീസിൽ വന്നതൊക്കെ, അല്ലത്തി, സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തലക്കാഹ, സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ തലക്കാഹ, അത് സ്വീകരിച്ചിരിക്കുന്നു, അഹ്ലുൽ മഅരിഫത്തി, മഅരിഫത്തുള്ള ആളുകൾ. മഅരിഫത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം മഅരിഫത്തു ഇൽമുൽ ഹദീസ്, ഹദീസ് ഇൽമുൽ ഹദീസിൽ വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ, ബിൽ ഖബൂലി, സ്വീകരിച്ച് കബൂലോടെ സ്വീകരിച്ചവർ എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ച ഹദീസുകൾ, അതിനാണ് സഹീഹായ ഹദീസുകൾ എന്ന് പറയാം. അങ്ങനെയുള്ള ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് എന്തൊക്കെ വിശേഷിപ്പിച്ചോ, വജബൽ ഈമാനു ബിഹാ കദാലിക്, അതതുപോലെ വിശ്വസിക്കൽ, അതിൽ അതുപോലെ ഈമാൻ കൈക്കൊള്ളൽ വാജിബാകുന്നു, നിർബന്ധമാകുന്നു, ഖുർആനിൽ വന്നതുപോലെ തന്നെ ഹദീസിൽ വന്നാൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഖുർആനും സുന്നത്തും ഒരുപോലെയല്ല. ഏത് കാര്യത്തിൽ? തിലാവത്തിന്റെ കാര്യത്തിൽ, ഓത്തിന്റെ കാര്യത്തിൽ. ഓതുന്നത് കൊണ്ട് തഅബ്ബുദൻ ഓതുക എന്ന് പറഞ്ഞാൽ കൂലി കിട്ടാൻ വേണ്ടി ഓതുക എന്നത് അള്ളാഹുന്റെ കിതാബിന് മാത്രമേ പറ്റുള്ളൂ. ഹദീസുകൾ അങ്ങനെയില്ല. ഹദീസുകൾ പഠിച്ചാൽ അത് ദീനിയായ ഒരു വിജ്ഞാനം പഠിക്കുക എന്ന നിലക്ക് അതിന് പ്രതിഫലം ഉണ്ടാവും, അള്ളാഹുന്റെ റസൂലിന്റെ വാക്ക് പഠിക്കുക എന്ന നിലക്ക്. എന്നാൽ ഓതുന്നതിന് കൂലി ഖുർആനാണ്. ആ നിലക്ക് പറഞ്ഞാൽ ഖുർആനാണ് ഒന്ന്, രണ്ടാമതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ. എന്നാൽ തഹ്ലീലിന്റെയും തഹ്രീമിന്റെയും വിഷയത്തിൽ, ഹറാമാക്കുക ഹലാലാക്കുക എന്ന വിഷയത്തിൽ അള്ളാഹുന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും ഒരുപോലെയാണ്. അള്ളാഹു ഹലാലാക്കിയതുപോലെ തന്നെയാണ് റസൂലുള്ള ഹലാലാക്കിയത്. അള്ളാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയത്. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, അള്ളാഹുന്റെ വഹി അനുസരിച്ച് മാത്രമേ അവിടുന്ന് സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള ഇനി ഹദീസുകളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി ഹദീസുകളിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ അത് അതുപോലെ വിശ്വസിക്കണം. മിസ്ലു ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ينزل ربنا الى سماء الدنيا حين يبقى ثلث الليل الاخر فيقول من يدعوني فاستجيب له من يسالني فاعطيه من يستغفرني فاغفر له. ما بخاري ومسلم مدرجه 30 ഓളം സഹാബിമാരിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള മഹത്തായ ഹദീസാണ്. ഹദീസ് നുസൂൽ, അല്ലാഹു ഇറങ്ങി വരും എന്ന ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൻസിലു റബ്ബുനാ, നമ്മുടെ റബ്ബായ അല്ലാഹു ഇറങ്ങും, ഇലാ സമാഇ ദുനിയ, ഭൂമിയോട് അടുത്ത ആകാശത്തിലേക്ക്, ഹീന യബ്ഖ, ബാക്കിയുള്ളപ്പോൾ, സുലുതുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ മൂന്നിലൊന്ന്, അവസാനത്തെ രാത്രി, രാത്രിയുടെ മൂന്നിലൊന്ന്, അതിന്റെ അവസാനം ബാക്കിയുള്ളപ്പോൾ, ഫയഖൂൽ, അല്ലാഹു ഇറങ്ങി വരും എന്നിട്ട് പറയും, മയ്യദുഊനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഫഅസ്തജീബ ലഹ, ഞാൻ അവന് ഉത്തരം നൽകാം, മയ്യസ്അലുനി, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഫഉഅതിയ, ഞാൻ അവന് നൽകാം, മയ്യസ്തഗ്ഫിറുനി, ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ, പാപമോചനം തേടാൻ, ഫഅഗ്ഫിറ ലഹ, ഞാൻ അവന് പുറത്തു കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ സഹാബികൾ ആരും ഇതിനെ കൈഫ എങ്ങനെയാണ് നബി അള്ളാഹ് ഇറങ്ങി വരിക, അള്ളാഹ് അർശിന് മുകളിലല്ലേ എന്ന് ചോദിച്ചിട്ടില്ല. അവരതുപോലെ വിശ്വസിച്ചു. കാരണം അവർക്കറിയാം അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ ഫിഅൽ, അള്ളാഹുവിന്റെ പ്രവൃത്തി, അള്ളാഹുവിന്റെ സിഫത്തുകൾ, ഇത് അള്ളാഹ് പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുക അല്ലാതെ എങ്ങനെ എന്ന് ചോദിക്കാൻ നമുക്ക് പാടില്ല. അള്ളാഹു അർശിന് ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ, അർശിന് മുകളിലാണുള്ളത്. എന്നാൽ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ രാത്രിയുടെ അവസാന സമയം, രാത്രി ചില ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ് റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് കുഫറിന്റെ വാക്കുകൾ പറയാറുണ്ട്. എങ്ങനെ ഇവിടെ രാത്രിയാകുമ്പോൾ അമേരിക്കയിൽ പകരല്ലേ അള്ളാഹ് എങ്ങനെ അപ്പൊ ഇറങ്ങി വരും? അത് മാത്രമല്ല, അതിനേക്കാളും മോശമായ വാക്കുകൾ അതിന് ശേഷം അവർ പറയും. എന്താ പറയുന്നവനെ പോലെയാണ് അവൻ അള്ളാഹിനെ മനസ്സിലാക്കുന്നത്. അവൻ അത് കഴിയില്ല, അതുകൊണ്ട് അവൻ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, അള്ളാഹ്ക്ക് അത് കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ വദറബ ലനാ മസല വനസിയ ഖൽഖ ഖാല മൻ യുഹീ ലഇലാമ വഹിയ റമീം. മനുഷ്യൻ കാണുന്നില്ലേ, നാം അവൻ ഒരു നുത്ഫയിൽ നിന്ന് പടച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ ഉമിനീർ അവിടുത്തെ കയ്യിലേക്ക് ആക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ മനുഷ്യ, ഇതുപോലെ ഉള്ള ഒരു ദ്രാവകത്തിൽ നിന്ന് അള്ളാഹു നിന്നെ പടച്ചു. എന്നിട്ടാണ് നീ വളർന്നു വലുതായി അള്ളാഹിനെ നിഷേധിക്കുന്നത്? മനുഷ്യൻ കാണുന്നില്ലേ, നാം അവൻ ഒരു നുത്ഫയിൽ നിന്ന് ഇതാ ഈ കണ്ണും കാതും മാംസവും മജ്ജയും രക്തവും ഒക്കെ ഉള്ള മനുഷ്യൻ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നു, അവനെ പടച്ചു. ഫൈദാഹു ഹസീമു മുബീൻ, എന്നിട്ട് അവനതാ വലിയ തർക്കക്കാരനായിരിക്കുന്നു. ഫൈദാഹു ഹസീമു മുബീൻ, അവനിതാ വലിയ ഹസീമായിരിക്കുന്നു. വദറബ ലനാ മസലൻ, നമുക്കവൻ ഉദാഹരണം പറയുന്നു. വനസിയ ഖൽഖ, അവനവന്റെ പടപ്പവൻ മറന്നുപോയോ, അവനെങ്ങനെയാണ് അള്ളാഹു പടച്ചത് എന്നവൻ മറന്നിട്ട് അള്ളാഹുക്ക് ഉദാഹരണം പറയുന്നു. ഖാല മൻ യുഹീൽ ഐലാമ വഹിയ റമീം, നുരുമ്പിപ്പോയ എല്ലുകൾ, ഇതെങ്ങനെയാണ് അള്ളാഹു രണ്ടാമത് ജീവിപ്പിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു മുശ്രിക്ക്, കാഫിറുകളുടെ ഒരു നേതാവ്, അവൻ ഇങ്ങനെ പൊടിഞ്ഞ എല്ലുമായി വന്നു, എന്നിട്ട് അവനിങ്ങനെ ഊതി, എന്നിട്ട് പറഞ്ഞു എങ്ങനെയാണിത് അള്ളാഹു ജീവിപ്പിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിന്നെ ജീവിപ്പിക്കുകയും എന്നിട്ട് നിന്നെ അള്ളാഹു നരകത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. കാരണം അവന്റെ കാര്യത്തിൽ അള്ളാഹു തീരുമാനമെടുത്ത കാഫിറുകളുടെ നേതാവായിരുന്നു അവൻ. അപ്പോ അവനെ ആദ്യം പഠിച്ച അള്ളാഹ്ക്ക് ഇത് പ്രയാസമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാകുന്നു. അവന് ആർശിന് മുകളിലായിരിക്കുക എന്നതും രാത്രിയുടെ അവസാന സമയത്ത് ഓരോ കൂട്ടർക്കും രാത്രിയാകുന്ന സമയത്ത് അവരോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരിക എന്നത് അള്ളാഹുവിന് പ്രയാസമില്ലാത്തതാകുന്നു. സമിഅ്നാ വഅത്താന, നമ്മളത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു, നമ്മുടെ മുൻഗാമികൾ വിശ്വസിച്ചതുപോലെ. ഇതിനാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്, സലഫു സ്വാലിഹുടെ മൻഹജ്. ഇവിടെയാണ് വേർതിരിയുക, ഈ മൻഹജ് സ്വീകരിച്ചവരും അല്ലാത്തവരും. അവരെന്ത് ചെയ്യും? സലഫുകൾ മുൻഗാമികൾ ചോദിക്കാത്ത ചോദ്യം ചോദിക്കും, എന്നിട്ട് അതിനെ വളക്കും, അതിനെ വ്യാഖ്യാനിക്കും, അവസാനം തള്ളിക്കളയും. എന്നാൽ സലഫു സ്വാലിഹ് ഇവരത് അതുപോലെ വിശ്വസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ കഴിവുള്ളവനാകുന്നു. ആ മാർഗം സ്വീകരിക്കൽ, ഖുർആനും സുന്നത്തും ഈ നല്ലവരായ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കൽ, അതാണ് മൻഹജു സലഫ് അല്ലെങ്കിൽ അൽ മൻഹജു സലഫി എന്ന് പറയുക. അതാണ് അഹ്ലു സുന്ന. ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫികഹും അല്ലാഹ്. അല്ലാഹു പറഞ്ഞു, അവർ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ സന്മാർഗത്തിലാകുമായിരുന്നു. ആരാണ് നിങ്ങൾ? സഹാബികളാണ് അതിൽ ആദ്യം ഉൾപ്പെടുക. അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാൽ അവർ പരസ്പരം ശിഖാഖിലാണ്, പരസ്പരം കക്ഷി മത്സരത്തിലാണ്, ഭിന്നിപ്പിലാണ്. അപ്പോൾ ഈ ഹദീസിൽ വ്യക്തമായി വന്നിരിക്കുന്നു, അള്ളാഹു ഭൂമിയോടടുത്ത് ആകാശത്തിലേക്ക് രാത്രിയുടെ അവസാന ഭാഗത്ത് ഇറങ്ങി വരും. ചില ആളുകൾ പറയും അള്ളാഹ് ഇറങ്ങി വരും എന്ന് പറയരുത്, അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങി വരും, അങ്ങനെ വ്യാഖ്യാനിക്കും അവർ. ഇതൊക്കെ തഹരീഫാണ്, അർത്ഥം മാറ്റലാണ്. അപ്പൊ പിന്നെ ആരാ വന്ന് ചോദിക്കുന്നത്? മയ്യദൂനി, എന്നോട് ദുആ ചെയ്യാൻ ആരുണ്ട്, ഞാൻ ഉത്തരം നൽകാം, അള്ളാഹിന്റെ റഹ്മത്താണോ അത് ചോദിക്കുന്നത്? അള്ളാഹു ഇറങ്ങി വരും, റബ്ബാണ് ചോദിക്കുന്നത്. അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലാണെന്നും അവനവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നും ഈ ഹദീസിൽ, ഇത് രണ്ട് കാര്യവും ഈ ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഇനി ഇബ്നു തൈമിയ റഹിമഹുള്ള അള്ളാഹുവിന്റെ മറ്റൊരു സിഫത്ത് സൂചിപ്പിക്കാൻ ഒരു ഹദീസ് കൊണ്ടുവന്നിരിക്കുന്നു. ഇതും ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്, ഇമാം മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി വഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലല്ലാഹു അഷദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹി മിൻ അഹദികും ബിറാഹിലതിഹി. ലല്ലാഹു, അല്ലാഹ് തീർച്ചയായും അല്ലാഹു ആകുന്നു. ലല്ലാഹു എന്നാൽ അത് ഉറപ്പിച്ചു പറയാനുള്ള ലാമ ചേർത്തിരിക്കുകയാണ് എന്റെ മുന്നിൽ. ഇന്ന ശിർക ലളുൽമുൻ അളീം. ലല്ലാഹു അഷദ്ദു ഫറഹ, അല്ലാഹു ഏറ്റവും സന്തോഷമുള്ളവനാകുന്നു. ബിതൗബതി അബ്ദിഹി, അവന്റെ അടിമയുടെ തൗബ കാരണത്താൽ. മനുഷ്യൻ തൗബ ചെയ്യുമ്പോൾ അല്ലാഹു സന്തോഷിക്കുന്നവനാകുന്നു. മിൻ അഹദിക്കും, നിങ്ങളിൽ ഒരാളെക്കാൾ. ബിറാഹിലതിഹി, അവന്റെ വാഹന മൃഗം കിട്ടിയതുകൊണ്ട് അവൻ സന്തോഷിക്കുന്നതിനേക്കാൾ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കഥയുടെ ഒരു ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാഹന മൃഗം കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഒരാൾ മരുഭൂമിയിൽ ഉള്ള സമയത്ത്, മരുഭൂമി എന്ന് പറഞ്ഞാൽ അതിന്റെ നടുവിൽ പെട്ടാൽ നടുക്കടലിൽ പെട്ടതുപോലെയാണ്, കാരണം രക്ഷപ്പെടാൻ സാധിക്കയില്ല, പെട്ടുപോയാൽ. അള്ളാഹു രക്ഷിച്ചില്ലെങ്കിൽ അവിടെ കിടന്ന് മരിക്കാനല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ഒരാൾ മരുഭൂമിയിൽ അയാളുടെ വാഹന മൃഗവുമായി സഞ്ചരിക്കുകയായിരുന്നു. അതിനിടയിൽ അയാൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ അയാളൊന്ന് കണ്ണ് ചിമ്മിപ്പോയി, കണ്ണടച്ചുപോയി. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇയാളുടെ വാഹന മൃഗം കാണുന്നില്ല. ഇയാളുടെ വാഹനം എന്താണ്? ഇയാളുടെ ഭക്ഷണവും വെള്ളവും ഒക്കെ അതിലാണ്. ഇയാളുടെ ഉള്ളതെല്ലാം അതിനാണ്. കാണാതായപ്പോൾ ഇയാളുടെ അവസ്ഥ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, മരണമല്ലാതെ വേറെ മുന്നിൽ ഒരു വഴി കാണുന്നില്ല. എല്ലാ വഴിയും മുട്ടി അന്താളിച്ച് ഒരു ഗതിയുമില്ലാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ പ്രയാസത്തിൽ വീണ്ടും ഒന്ന് കണ്ണടച്ചു പോയി. പിന്നെ കണ്ണുറക്കുമ്പോൾ കാണുന്നത് എന്താ? ഈ വാഹന മൃഗം മുന്നിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ അയാൾ ഫറഹിന്റെ ആധിക്യം കാരണത്താൽ, സന്തോഷത്തിന്റെ ആധിക്യം കാരണത്താൽ പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദി വാന റബ്ബുക്. അല്ലാഹുമ്മ അൻത റബ്ബി വാന അബ്ദുക്ക് എന്ന് പറയേണ്ടത് വാക്ക് നാവ് തെറ്റിപ്പോയി. കരുതിക്കുട്ടി ഒരാളത് പറഞ്ഞ ഇസ്ലാമെന്ന് പുറത്തു പോകും. പക്ഷെ ഫറഹ് കൂടി, സന്തോഷം കൂടിയിട്ട് കൂഫറിന്റെ വാക്ക് പറഞ്ഞുപോയി. അള്ളാഹു നീ എന്റെ അടിമ, ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് നാവ് തെറ്റിപ്പോയി. ഈ ഒരാൾ, ഇയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും, ഫറഹുണ്ടാവും. അയാളെക്കാൾ അള്ളാഹു സന്തോഷിക്കുന്നു നിങ്ങളിൽ ഒരാൾ അവനിലേക്ക് ഖേദിച്ചു മടങ്ങുമ്പോൾ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഫറഹ് എന്ന സിഫത്ത് ഈ ഹദീസിൽ വന്നിരിക്കുന്നു. അള്ളാഹുവിന് ഫറഹ് എന്നൊരു സിഫത്തുണ്ട്, അവൻ സന്തോഷിക്കുന്നവനാണ്. അവന് ഫറഹുണ്ട്. പക്ഷെ ഒരിക്കലും ബാക്കി ഏത് സിഫത്തുകളും പോലെ തന്നെ പടപ്പുകളുടെ ഫറഹ് പോലെയല്ല അള്ളാഹുന്റെ ഫറഹ്. പടപ്പുകളുടെ സിഫത്ത് പോലെയല്ല. ഏതുപോലെ അള്ളാഹ്ക്ക് സമയമുണ്ട്, വസറുണ്ട്, അള്ളാഹ് കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. നമുക്കും കേൾവിയും കാഴ്ചയുണ്ടല്ലോ, പക്ഷെ അള്ളാഹിൻ്റെ പോലെയാണോ? അല്ല. നമ്മളും ഇവിടെ ഉണ്ട്, അള്ളാഹുവും മുകളിലുണ്ട്, പക്ഷെ നമ്മളല്ലേ ഒരുപോലെയാണോ? രണ്ടാക്കും അള്ളാഹുവിന് വുജൂദുണ്ട്, നമുക്കും വുജൂദുണ്ട്. നമ്മളും ഉണ്ട്, ഉണ്മ എന്ന് പറയാതിന് ഉണ്ടായിരിക്കുക, അസ്തിത്വം എന്ന് പറയും. ആ വുജൂദ് നമുക്കുണ്ട്, അള്ളാഹുണ്ട്. ഒരു ദാത്ത്, നമുക്ക് ശരീരമുണ്ട്, അള്ളാഹ്ക്ക് ദാത്തുണ്ട്. ഒരുപോലെയാണോ? അല്ല. എന്നതുപോലെ തന്നെ അള്ളാഹിന്റെ സിഫത്തുകളും വിശേഷണങ്ങളും അങ്ങനെ തന്നെ ഒരുപോലെയല്ല. അള്ളാഹിന്റെ ഫറഹ് എന്നാൽ അത് അവന്റെ ജലാലത്തിനും അളവത്തിനും യോജിച്ച നിലക്കുള്ള ഫറഹ്. എലിയഖു കമ എലിയഖു ബി ജലാലിഹി വഅളമതിഹി, ആ ഫറഹ് അവനുണ്ട്. ഈ സിഫത്തിനെ നിഷേധിച്ചവരുണ്ട്. അവർ പറയും ഫറഹ് എന്ന് പറയരുത്. ഫറഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം പ്രതിഫലം നൽകുക എന്നാണ്. അള്ളാഹുവിന് പ്രതിഫലം നൽകും എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞവർ വ്യാഖ്യാനിക്കും. യഥാർത്ഥത്തിൽ പ്രതിഫലം നൽകുക എന്നത് ഇതിന്റെ പിന്നീട് വരുന്ന കാര്യമാണ്. അള്ളാഹിന്റെ ഫറഹ് അത് കാരണമാകും എന്തിന് ഇയാൾക്ക് പ്രതിഫലം കിട്ടാൻ. അല്ലാതെ ഫറഹ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തല്ല പ്രതിഫലം നൽകൽ എന്നല്ല. അള്ളാഹ്ക്ക് ഫറഹ് ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സിഫത്തുകളെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. നോക്കൂ, അള്ളാഹുവിന് ഫറഹ് ഉണ്ടെന്ന് വന്നാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന, അവനിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്നതാണ്. അള്ളാഹുടെ സിഫത്തുകൾ പഠിക്കാനുള്ളത് അവരാളുടെ ജീവിതം മാറ്റിമറിക്കുന്ന കാര്യമാണ് ബീദിനില്ല, റബ്ബിനെ കുറിച്ച് പഠിക്കുക എന്നത്. അള്ളാഹുവിന്റെ അള്ളാഹുവിന് ഫറഹ് എന്ന സിഫത്തുണ്ട്. എപ്പോഴാണ് അള്ളാഹ് സന്തോഷിക്കുക? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഒരടിമ തൗബ ചെയ്യുമ്പോൾ നോക്ക്, തൗബ ചെയ്യണമെങ്കിൽ ഒരാൾ എന്തായിരിക്കണം ആദ്യം? പാപിയായിരിക്കണം അവൻ. പാപിയായിരുന്നു അവൻ, ആ പാപി അവനെ തൗബയിലേക്ക് ക്ഷണിച്ചതാരാണ്? അള്ളാഹുവാണ്. തൗബ ചെയ്യാൻ അവന് തൗഫീഖ് കൊടുത്തതാരാ? അള്ളാഹുവാണ്. എന്നിട്ട് അവന്റെ തൗബയിൽ സന്തോഷിക്കുന്നതാരാണ്? അള്ളാഹു. അവൻ തന്നെ അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തൗബ, നമ്മൾ ധാരാളമായി തൗബ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂ ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത്ത മറ. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യൂ, ഞാൻ ഒരു ദിവസം നൂറിലധികം തവണ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നു. തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂബ, സ്വർഗത്തിൽ വിശിഷ്ടമായ ഒരു മരത്തിന്റെ പേരാണ് തൂബ, അതാണുള്ളത്. ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ, നാളെ പരലോകത്ത് അള്ളാഹു അമലുകളുടെ ഏട് തരുമ്പോ ആരുടെ ഏടിലാണ് ഒരുപാട് ഇസ്തിഗ്ഫാർ അവൻ കാണുന്നത്? അവനാണ് തൂബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പറഞ്ഞിരുന്നു. ഒരു മജ്‌ലിസിലിരിക്കും ഇരിക്കുമ്പോ സഹാബത്ത് റസൂലുള്ളാഹി നൂറിലധികം തവണ ഇസ്തിഗ്ഫാർ നടത്തുന്നത് എണ്ണാറുണ്ടായിരുന്നു. ഒരു ദിവസമല്ല, ഒരു മജ്‌ലിസിലിരിക്കുമ്പോ റസൂലുള്ളാഹി എന്നിങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എണ്ണാറുണ്ടായിരുന്നു. അത് ഖൽബിൽ നിന്നുള്ള തൗബയായിരിക്കണം. തൗബയുടെ സിഫത്തുകൾ, തൗബയുടെ ഷർത്തുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഒന്ന്, ഏത് തെറ്റിൽ നിന്നാണ് തൗബ ചെയ്യുന്നത്? ആ തെറ്റവൻ ഒഴിവാക്കിയിരിക്കണം, ഒഴിവാക്കിയിട്ടാണ് തൗബ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവൻ തൗബ ചെയ്യുന്ന സമയത്ത് അവൻ ഒഴിവാക്കിയിരിക്കണം. രണ്ട്, ആ ചെയ്തു പോയതിൽ ഖേദം വേണം, സങ്കടം വേണം. അത് മനസ്സിലിങ്ങനെ താലോലിച്ചു കൊണ്ടു നടക്കാനോ അത് ആലോചിക്കുമ്പോൾ ആസ്വദിക്കാനോ പാടില്ല, മറിച്ച് അവന് പേടിയാണ് വേണ്ടത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അള്ളാഹു വെറുക്കുന്ന തെറ്റിനോട് വെറുപ്പാണ് വേണ്ടത്. മൂന്നാമതായി, ഇനി അത് ചെയ്യുകയില്ല എന്ന അജ്മ്, ഉറച്ച തീരുമാനം എടുത്തിരിക്കണം. ആ തീരുമാനത്തിന് ശേഷം പിന്നീട് ശൈത്താന്റെ പ്രേരണയാൽ അവൻ വീണ്ടും ആ തെറ്റ് ചെയ്തു പോയാൽ നേരത്തെ ചെയ്തു പോയ തൗബ വാസിലായിട്ടില്ല, മറിച്ച് അവൻ നിരാശപ്പെടരുത്, വീണ്ടും തൗബ ചെയ്യണം. നേരത്തെ തൗബ ചെയ്യുന്നത് വാസിലാകലപ്പോഴാണ്. തൗബ ചെയ്യുന്ന സമയത്ത് അവന് അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല, ഒരു അജ്മില്ല ഇനി ചെയ്യരുത് എന്നില്ല, മറിച്ച് ഇനിയും അവസരം കിട്ടിയാൽ നോക്കാം എന്ന രൂപത്തിലാണെങ്കിൽ തൗബ ശരിയല്ല. പക്ഷെ ആജ്മ ഉണ്ടായിരുന്നു, വീണ്ടും പറ്റിപ്പോയി, അപ്പൊ അവന്റെ ആദ്യത്തെ തൗബ വാത്തിലാണ് എന്നല്ല. തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആജ്മ വേണം, ഇനി ആ തെറ്റ് ചെയ്യുകയില്ല എന്നുറച്ച തീരുമാനം. എന്നാൽ പിന്നീട് ശൈത്താന്റെ പ്രേരണ കാരണത്താൽ വീണ്ടും ആ തെറ്റ് സംഭവിച്ചു പോയാൽ അവൻ വീണ്ടും തൗബ ചെയ്യണമുണ്ട്, വീണ്ടും ഇതേപോലെ തൗബ ചെയ്യണം. അതിനെക്കുറിച്ച് ഉള്ള ഖേദത്തോടെ, അത് ഒഴിവാക്കിക്കൊണ്ട്, ഇനി ചെയ്യുകയില്ല എന്നുറപ്പോടെ തൗബ ചെയ്യണമുണ്ട്. അല്ലാതെ തൗബ അവസാനിപ്പിക്കല്ല, ശൈത്താൻ അവൻ നിരാശനാക്കുവോളം തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. കാരണം തെറ്റിലായിട്ട് മരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലെന്താ? തൗബ ചെയ്യുന്നവനായിട്ട് മരിക്കുന്നതാണ്. തൗബ ചെയ്തവനായിട്ട് മരിക്കുന്നതാണ് ഈ തെറ്റുകാരനായിട്ട് മരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്. അവൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ആരുണ്ട് പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹു അല്ലാതെ. അതുപോലെ ഈ ഷർത്തുകളുടെ കൂടെ മറ്റൊരു ഷർത്തു കൂടി വരും. നമ്മൾ ചെയ്ത ദുൽം മനുഷ്യരോടാണെങ്കിൽ, സഹജീവികളോട് ചെയ്ത ദുൽമാണെങ്കിൽ, ആരുടെയെങ്കിലും സ്വത്ത് കവർന്നെടുക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മർദ്ദിക്കുകയോ ആരെങ്കിലും അയാൾ അറിഞ്ഞ നിലക്ക് ചീത്ത വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോട് അത് പൊരുത്തപ്പെടിക്കണം, അയാളെ നമുക്ക് മാപ്പ് തരണം, എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യണം. കാരണം അല്ലെങ്കിൽ പടപ്പുകളായിട്ടുള്ള ഇടപാട് അള്ളാഹു തീർക്കുകയില്ല. അള്ളാഹു പറയുന്നത് അത് പടപ്പുകൾ തമ്മിൽ തീർക്കാൻ പറയും. അവിടെ തീർക്കുക ദീനാറും ദിർഹമും വെച്ചല്ല, വലാഖിൻ അൽ ഹസനാത്ത് വസയ്യാത്ത്, നന്മകളും തിന്മകളും അങ്ങോട്ടും വെച്ചു മാറേണ്ടി വരും. അങ്ങനെയാണ് പരലോകത്ത് തീർപ്പ് കൽപ്പിക്കപ്പെടുക. അപ്പോൾ ആളുകളുമായുള്ള ഹക്കാണെങ്കിൽ അവരുടെ അടുത്ത് തീർക്കണം. പൈസ ഉണ്ടായിട്ടുണ്ടോ, ഒരാൾ പൈസ കവർന്നെടുത്തിട്ടുണ്ടോ, എത്ര അതിന് ദാനം കൊടുത്തിട്ടും കാര്യമില്ല, അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അയാൾ പോട്ടെ നീ എടുത്തോ, സാറല്ല ഞാൻ പൊരുത്തപ്പെട്ടു വന്നാൽ പറഞ്ഞാൽ ശരി, അല്ലെങ്കിൽ അതല്ലാത്ത ആളുകൾക്ക് ദാനം കൊടുത്തിട്ട് കാര്യമില്ല, അയാളടുത്ത് പോയി അത് തീർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആളുകളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരടുത്ത് പോയി മാപ്പ് പറയണം, അവർ പൊരുത്തപ്പെട്ടാണ്. അവരറിയാതെ സാമ്പത്തികമല്ലാത്ത വല്ലതും ഒരാളെ പറ്റി ഗൈബത്ത് പറഞ്ഞുപോയി, നമ്മൾ ഗൈബത്ത് പറഞ്ഞുപോയി. ഗൈബത്ത് എന്താ, അയാളെ കുറിച്ച് അയാൾ അറിയാതെ നമ്മൾ കുറ്റം പറഞ്ഞത്, അയാൾ അറിയില്ല. അതുപോലുള്ള തെറ്റുകളും തൗബ ചെയ്യാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അയാളോട് പോയി പറയേണ്ടതില്ല, അയാളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ, അയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യരുത്, ഞങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടതില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവും, കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുക. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്, ആരോടാണ് ഈ ഗൈബത്ത് പറഞ്ഞത്, അവരോട് പോയി പറയാം, അയാളെക്കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അയാൾക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക. ഗൈബത്ത് നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ആ പറഞ്ഞത് അയാൾ അറിയില്ലെങ്കിൽ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി പറയണം, അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാളോട് പോയി ഞാൻ നിങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടതില്ല. കാരണം അത് ചിലപ്പോൾ എന്താക്കും, ബന്ധം വഷളാക്കിയേക്കും, ചിലപ്പോൾ ആള് നല്ല നിലയ്ക്ക് അത് ഉൾക്കൊള്ളണം എന്നില്ല, മറിച്ച് അതിൻ്റെ ആസാർ ഇല്ലാതെയാക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. എന്നാൽ സാമ്പത്തിക ഇടപാട് അല്ല, അതുപോലെ ദ്രോഹിച്ചത്, ഇതൊക്കെ നേരിട്ട് തന്നെ പൊരുത്തപ്പെടിക്കണം, എന്നിട്ട് ആണ് അള്ളാഹിനോട് തൗബ ചെയ്യേണ്ടത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹക്ക് വിട്ടുതരും, പക്ഷെ പടപ്പുകളുടെ ഹക്ക് അവരുമായി തീർക്കാൻ പറയും, അള്ളാഹു വിട്ടുതരില്ല. ഇത് നോക്കൂ അടുത്തത്, وَقَوْلِهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ يَضْحَكُ اللَّهُ إِلَى رَجُلَيْنِ يَقْتُلُ أَحَدُهُمَا الْآخَرَ يَدْخُلَانِ الْجَنَّةَ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മഹത്തായ ഒരു ഹദീസാണ് ഇത്, ഇതും സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്. يَضْحَكُ اللَّهُ, അല്ലാഹു ചിരിക്കും, അല്ലാഹുവിന് അദ്ദഹിക് എന്ന സിഫത്തുണ്ട്. ഇല റജുലൈനി, രണ്ടാളുകളോട്, يَقْتُلُ أَحَدُهُمَا الْآخَرَ, രണ്ടാളുകളെ കുറിച്ച് അള്ളാഹു ചിരിക്കും, അവരിൽ ഒരാൾ മറ്റേയാളെ കൊന്നു. يَدْخُلَانِ الْجَنَّةَ, എന്നിട്ട് രണ്ടുപേരും സ്വർഗത്തിലായി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അതായത് ഒരാൾ ഒരു കാഫറായിരുന്നു, അയാൾ ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തു, മുസ്ലിം കൊല്ലപ്പെട്ടു അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഷഹീദാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല അന്യായമായി കൊല്ലപ്പെട്ട എല്ലാ മുസ്ലിമീങ്ങളെയും ഷുഹദാ ആയി അവന്റെ ജന്നത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അവർ അയാൾ പ്രവേശിക്കുമല്ലോ ഷഹീദായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അള്ളാഹു അവരെ ഷഹീദായി സ്വീകരിക്കുന്നു. എന്നാൽ ഈ കാഫിർ, കൊന്നു കളഞ്ഞ ഈ കാഫിർ, അവനോട് പിന്നീട് അള്ളാഹു റഹ്മത്ത് ചെയ്തു, അവൻ അള്ളാഹു ഹിദായത്ത് കൊടുത്തു, ഹിദായത്ത് കൊടുത്ത് അവൻ മുസ്ലിമായി. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് ഒന്നുകിൽ അവൻ മുസ്ലിമായി നല്ല നിലക്ക് മരിക്കുകയോ, അല്ലെങ്കിൽ അവനും ഷഹീദാവുകയോ ചെയ്യുന്നു. രണ്ടാളോടെത്തി സ്വർഗത്തിലെത്തി. അള്ളാഹു ഈ രണ്ടു പേരോട് ചിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അദ്ദഹിക് എന്ന സിഫത്തുണ്ട്. അബൂ റസീൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടപ്പോൾ റസൂലിനോട് ചോദിച്ചു, അവ യദ്ഹഖുർ റബ്ബ്, റസൂൽ അല്ലാഹു ചിരിക്കുമോ? റസൂൽ പറഞ്ഞു, അതെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലൻ നഅദിമ റബ്ബൻ യദ്ഹഖു ഖൈറാ, ചിരിക്കുന്ന ഒരു റബ്ബിൽ നിന്ന് നമുക്കൊരു ഖൈർ നഷ്ടപ്പെടുകയില്ല. അള്ളാഹു ചിരിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ റഹ്മത്തിലൂടെ നമുക്ക് എത്ര പ്രതീക്ഷ ഉണ്ടാവണം അത് കേട്ടാൽ. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നാം ഇതുപോലെ വിശ്വസിക്കുന്നു. ഇത് ഖുർആനിൽ അല്ലാഹുവിന്റെ ഈ സിഫത്ത് വന്നിട്ടില്ലല്ലോ, എന്നാൽ ഹദീസിൽ വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ ദഹിക്ക് അതൊരിക്കലും പടപ്പുകളുടെ ദഹിക്ക് പോലെയല്ല. ദഹിക്കുൻ യലീഖു ബിജലാലിഹി വഅളമതിഹി, അള്ളാഹുവിന്റെ ജലാലത്തിനും അളമത്തിനും യോജിച്ച രൂപത്തിൽ ആണ് അള്ളാഹുവിന്റെ ദഹിക്ക്. അടുത്തത്, വഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം عجب ربنا من قنوط عباده وقرب غيره ينظر اليكم اجلين قنطين فيظل يضحك يعلم ان فرجكم قريب. ما محمد روايه الحديث النبي صلى الله عليه وسلم പറയുന്നു, عجب ربنا, നമ്മുടെ റബ്ബ് അജബായിരിക്കുന്നു. ഈ ഹദീസിൽ അല്ലാഹുവിന്റെ സിഫത്ത് ഒന്നിലധികം ഉണ്ട്. ഒന്ന് അജബ്, അജബ് എന്നാൽ അത്ഭുതം കൂറുക എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ പടപ്പുകളുടെ അജബ് പോലെയല്ല അള്ളാഹുവിന്റെ അജബ്. പടപ്പുകളുടെ അജബ് എന്നാൽ പ്രതീക്ഷിക്കാത്തൊരു കാര്യം വന്നാലാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചാലാണ് അജബ് ഉണ്ടാവുക. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാത്തൊരു കാര്യം അങ്ങനെ ഒന്നുണ്ടോ? ഇല്ല. അള്ളാഹ്ക്ക് അറിയാത്തൊരു കാര്യമില്ലല്ലോ. അള്ളാഹിന്റെ അജബ് എന്നാൽ അവന്റെ ജലാലത്തിനും അളമത്തിനും യോജിച്ച അജബ്. പക്ഷെ അതെങ്ങനെയാണ്? സാധാരണ ആളുകൾക്കിടയിൽ സംഭവിക്കാത്തത് ഒരാൾ ചെയ്താൽ, സാധാരണ അയാൾ അങ്ങനെ ഒരു ഒന്ന് ചെയ്യാൻ സാധ്യതയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട്, ചങ്ങലകളിൽ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. എന്താണ് ചങ്ങലകൾ സ്വർഗത്തിൽ കിടക്കാർ? അവർ അടിമകളായിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്, പക്ഷെ പിന്നീട് അവരുടെ ഇസ്ലാം നന്നായി ഒരു സ്വർഗത്തിലേ. അപ്പൊ അത് പൊതുവെ സാധ്യതയില്ലാത്തതാണ്. പൊതുവെ ഇല്ലാത്തത് നടന്നാൽ അള്ളാഹുവിന്റെ അജബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യരുടെ അജബ് പോലെയല്ല, ഒരു പടപ്പിന്റെ അജബ് പോലെയല്ല, അള്ളാഹുവിന്റെ ജലാലത്തിനും അളവത്തിനും യോജിച്ച അജബാണ്. ഇവിടെ റസൂലുള്ള പറയുന്നു, അജബ റബ്ബുന, നമ്മുടെ റബ്ബ് അജബായിരിക്കുന്നു, മിൻ ഖുനൂത ഇബാദിഹി, അടിമകളുടെ നിരാശയെ കുറിച്ച്. അടിമകൾ നിരാശപ്പെടുന്നു, വഖുർബി ഗൈരിഹി, അള്ളാഹുന്റെ സഹായമാകട്ടെ അടുത്തു തന്നെ ഉണ്ട്. ഖുർബി ഗൈസിഹി എന്നും ഈ ഹദീസിന് വായനയുണ്ട്. ഗിയർ എന്ന് പറഞ്ഞാൽ ആ സാഹചര്യം മാറ്റി നല്ല സാഹചര്യം കൊണ്ടുവരിക. അങ്ങനെയുള്ള അള്ളാഹുന്റെ സഹായം അടുത്തുണ്ട്, പക്ഷെ അതറിയാതെ അടിമകൾ എന്താകുന്നു? നിരാശപ്പെടുന്നു. അപ്പോ അജിബ റബ്ബുന, അള്ളാഹു അത്ഭുതപ്പെടുന്നു. എന്തുറു ഇലൈക്കും, റസൂലുള്ള പറയുന്നു, അള്ളാഹു നിങ്ങളെ നോക്കുന്നു, അജിലീന ഖനിത്തീൻ, നിങ്ങൾ അജിലീന പ്രയാസപ്പെടുന്നവരും, ഖനിത്തീന അജിൽ എന്ന് പറഞ്ഞാൽ പ്രയാസം ബാധിച്ചവർ, അജിൽ ബാധിച്ചവർ, അവർക്കാണ് അജിലീൻ എന്ന് പറയുക. ഖനിത്തീൻ എന്നാൽ നിരാശ ബാധിച്ചവർ. അള്ളാഹു അങ്ങനെ നിങ്ങളായിരിക്കാൻ നിങ്ങളെ നോക്കുന്നു, ഫയദല്ലു യദ്ഹക്, എന്നിട്ട് അവൻ ചിരിക്കുന്നു, യഅലമു, അവൻ അറിയുന്നുണ്ട്, അന്ന ഫറജക്കും ഖരീബ്, നിങ്ങളുടെ ഫറജ് പോംവഴി, പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഫറജ്, ആ നിങ്ങളുടെ പോംവഴി ഖരീബ് അടുത്തു തന്നെ ഉണ്ട്, അത് അറിയുന്നു അള്ളാഹു, അള്ളാഹു ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇവിടെ അള്ളാഹുവിന്റെ ആജബ്, അവന്റെ ദഹിക്, അവന്റെ ഇൽം തുടങ്ങിയ ഒന്നിലധികം സിഫത്തുകൾ ഈ ഹദീസിൽ വന്നിരിക്കുന്നു. അള്ളാഹു സുബ്ഹാന തആല മുസ്ലിം ഉമ്മത്തിനെ എല്ലാ പ്രയാസങ്ങളിലൊന്നും സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ, അല്ലാഹുമ്മ മസ്ജക മുൽക്കൽ കാഫിരീൻ, അല്ലാഹുമ്മ ജഅലിൽ മുസ്ലിമീന അഇമ്മത വജഅൽഹുമുൽ വാരിസീൻ, അല്ലാഹുമ്മ അയ്ദൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ, അല്ലാഹുമ്മ മുൻസിൽ അൽ കിതാബ് مجري السحاب هازم الأحزاب سريع الحساب اهزم الكافرين وزلزلهم يا قوي يا عزيز. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.